2019 സെപ്റ്റംബർ 13 വെള്ളിയാഴ്ച കേരള കൗമുദി ദിനപത്രത്തിന്റെ മുഖപ്രസംഗം പേജിൽ നിന്ന്. ഇത് ഭാഷാ മൗലികവാദമല്ല, പ്രമുഖ കവയിത്രി ശാന്തി തയ്യാറാക്കിയ ലേഖനം. 2017 സെപ്റ്റംബർ 1 തീയതിയാണ് എസ് അനിത എന്ന മിടുക്കിയായ വിദ്യാർത്ഥിനി ആത്മഹത്യ ചെയ്തത്. തമിഴ്നാട്ടിലെ കുഴിമൂർ ഗ്രാമത്തിലെ തമിഴ് മീഡിയം സർക്കാർ സ്കൂളിൽ പഠിച്ച് 98% മാർക്ക് നേടി ഹയർ സെക്കൻഡറി പരീക്ഷ പാസായ ആ ദരിദ്ര വിദ്യാർത്ഥി നീറ്റ് പരീക്ഷയിൽ പുറന്തള്ളപ്പെടുകയുണ്ടായി. അനിതയുടെ ആത്മഹത്യ തമിഴ്നാട്ടിൽ മാത്രമല്ല ഇന്ത്യയൊട്ടാകെ വലിയ പ്രതിഷേധ പ്രകടനങ്ങൾക്ക് കാരണമായി തീർന്നു. ഇന്ത്യൻ വിദ്യാഭ്യാസ രീതി രണ്ട് തട്ടിലുള്ള വ്യക്തികളെ നിർമ്മിച്ചെടുക്കുകയും മാതൃഭാഷയിൽ പഠിക്കുന്നവർക്ക് തൊഴിലില്ലാതെ കഷ്ടനഷ്ടങ്ങൾ അനുഭവിക്കേണ്ടി വരികയും ചെയ്യുന്നെങ്കിൽ ആ സാഹചര്യം തീർച്ചയായും മാറിയേ തീരൂ. 2 വർഷത്തിനുശേഷം മറ്റൊരു സെപ്റ്റംബറിൽ അതേ രീതിയിൽ ഒരു സമരം കേരളത്തിലും നടന്നുകൊണ്ടിരിക്കുകയാണ്. ഉപജീവനത്തിന് ഒരു ജോലി വേണം. കേരളം വിട്ടുപോകാൻ താല്പര്യമില്ലാത്ത അല്ലെങ്കിൽ സാധ്യതയില്ലാത്ത സാധാരണക്കാരുടെ പ്രതീക്ഷയാണ് സർക്കാർ ജോലി. കേരളത്തിന്റെ സർക്കാർ സർവീസിലേക്ക് ആളെ നിയമിക്കുന്ന പൊതുപരീക്ഷയുടെ ചോദ്യപേപ്പർ മലയാളത്തിൽ കൂടി വേണമെന്ന ആവശ്യം തികച്ചും ന്യായമാണ്. ഇതിന്റെ അർത്ഥം എല്ലാ സാങ്കേതിക പദങ്ങളും മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തി നൽകണമെന്നല്ല, എല്ലാവർക്കും പരിചിതമായ സാങ്കേതിക പദങ്ങൾ മലയാളം ലിപിയിൽ കൊടുക്കാവുന്നതാണ്. സയൻസ് വിഷയങ്ങളിലെ മിക്ക സാങ്കേതിക പദങ്ങളും യഥാർത്ഥത്തിൽ ലാറ്റിനോ ഗ്രീക്കോ ആണ്, ഇംഗ്ലീഷ് അല്ല. ഇത്തരമൊരു ആവശ്യത്തെ ഭാഷാ മൗലികവാദം എന്ന് വിളിച്ച് ആക്ഷേപിക്കേണ്ടതില്ല. 2050 ലോകത്താകമാനമുള്ള 90% ഭാഷകൾക്കും വംശനാശം സംഭവിക്കുമെന്നാണ് ഗവേഷകർ പ്രവചിച്ചിട്ടുള്ളത്. ഇത് ആരും കരുതിക്കൂട്ടി ചെയ്യുന്ന പാതകമല്ല. സ്വന്തം മാതൃഭാഷ മറ്റൊന്നിനോട് താരതമ്യപ്പെടുത്തുമ്പോൾ മോശപ്പെട്ടതാണോ എന്ന തോന്നലുണ്ടാകുന്നതുകൊണ്ട് പല്ലി വാലി മുറിക്കും പോലെ അതിജീവനത്തിനുവേണ്ടി ആളുകൾ സ്വയം അതിനെ ഉപേക്ഷിച്ച് കളയുന്നതാണ്. ബോധപൂർവമോ അല്ലാതെയോ ഇങ്ങനെ മാതൃഭാഷ നഷ്ടപ്പെടുത്തുന്ന ഒരു സമൂഹം കടുത്ത അപകർഷതകളിലൂടെ കടന്നു പോകേണ്ടി വരുന്നുവെന്ന് നിരീക്ഷിക്കപ്പെട്ടിട്ടുണ്ട്. ക്രമേണ ആത്മവിശ്വാസം പൂർണ്ണമായും നഷ്ടപ്പെടുന്ന ഇത്തരം പൊള്ള സമൂഹങ്ങൾക്ക് മൗലികമായ ബൗദ്ധിക നേട്ടങ്ങളൊന്നും തന്നെ കൈവരിക്കാൻ സാധിക്കുകയില്ല. കോളനിവൽക്കരണത്തിന്റെ തുടർച്ചയായി വേണം ഇത്തരം സ്വത്ത ശോഷണത്തെ കാണേണ്ടത്. ഒരു ഭാഷയും അതിന്റെ സാഹിത്യവും നശിപ്പിക്കുന്നതിലൂടെ ഒരു ജനതയുടെ വിഭവങ്ങളെ എക്കാലവും കൊള്ളയടിക്കാം. മാതൃഭാഷയിലുള്ള അടിസ്ഥാന വിദ്യാഭ്യാസം തകർത്തുകൊണ്ടല്ലാതെ ലോക വിപണിക്ക് നിലനിൽപ്പില്ലെന്ന് വരുന്നു. മാതൃഭാഷ പഠിച്ചാൽ ജോലി കിട്ടാൻ പ്രയാസമാണെന്ന അവസ്ഥ വന്നാൽ മാതൃഭാഷയിലുള്ള അടിസ്ഥാന ബോധന സമ്പ്രദായം കുട്ടികൾക്ക് എന്നേക്കുമായി നിഷേധിക്കപ്പെടും. മലയാളം അറിയില്ല എന്ന് പറയുന്നത് അഭിമാനമായും ഇംഗ്ലീഷ് അറിയില്ലെന്ന് സമ്മതിക്കേണ്ടി വരുന്നത് ആക്ഷേപമായും കരുതുന്ന ഒട്ടേറെ മലയാളികളെ കണ്ടിട്ടുണ്ട്. മറ്റു രാജ്യങ്ങളിലെ ഉന്നതരായ കലാകാരന്മാരും കലാകാരികളും രാഷ്ട്രീയ നേതാക്കളും കായിക താരങ്ങളും അന്താരാഷ്ട്ര വേദികളിലും അന്യരാജ്യങ്ങളിലും സന്ദർശനം നടത്തുമ്പോൾ അവരുടെ വാക്കുകൾ ഇംഗ്ലീഷിലേക്ക് മാറ്റാൻ ദ്വിഭാഷികൾ ഉണ്ടാകുന്നത് അവര് ബുദ്ധിയില്ലാത്തവരായിട്ടല്ല. പ്രതിഭാശക്തിയുടെ തോതളക്കാനുള്ള മാർഗം ഇംഗ്ലീഷ് പരിജ്ഞാനമാണെന്ന് അവർക്ക് തോന്നിയിട്ടില്ലാത്തത് കൊണ്ടാണത്. നൂറ്റാണ്ടുകളോളം ഇംഗ്ലീഷുകാരുടെ അടിമകളായി കഴിയേണ്ടി വന്നതിന്റെ അധമബോധം ജനിതക ഘടനയിൽ പോലും പേറി നടക്കുന്ന മലയാളിക്ക് ആ മനോഭാവം ഒരിക്കലും പിടികിട്ടുകയില്ല. ഇംഗ്ലീഷ് പ്രാവീണ്യമില്ലാഞ്ഞാല് മറ്റെന്തെല്ലാം കഴിവുകളുണ്ടെങ്കിലും ഒരാൾ പിന്തള്ളപ്പെടും എന്നതാണ് സമകാലിക ഇന്ത്യൻ യാഥാർത്ഥ്യം. മെക്കാളയുടെ ചൂരലടിക്ക് മുന്നിൽ എസ് അനിതയെപ്പോലെ അനേകായിരങ്ങൾ ദിവസേന ഇല്ലാതാക്കപ്പെടുന്നു. ഇന്ത്യ പോലെയുള്ള ബഹുഭാഷാ രാജ്യത്ത് ദ്വിഭാഷികളുടേതായ പുതിയൊരു തൊഴിൽ മേഖല സൃഷ്ടിക്കുന്നതിനെക്കുറിച്ച് ഗവൺമെന്റുകൾക്ക് ചിന്തിക്കാവുന്നതാണ്. നാട്ടില് ജോലി ചെയ്ത് ജീവിക്കേണ്ടി വരുന്നത് ഒരു മോശപ്പെട്ട അവസ്ഥയാണെന്ന് വിശ്വസിക്കുന്ന ധാരാളം മധ്യവർഗ മലയാളികളുണ്ട്. അവസരം ഒത്തുവന്നാൽ അമേരിക്കയിലോ യൂറോപ്പിലോ ഗൾഫ് രാജ്യങ്ങളിലോ പോയി 4 കാശുണ്ടാക്കി അവിടുത്തെ പൗരത്വവും കരസ്ഥമാക്കിയാൽ മാത്രമേ ജീവിതം സഫലമായെന്ന തോന്നലുണ്ടാകൂ. ഡോളറിന്റെ തൂക്കം കൊണ്ട് ഹരിച്ചു നോക്കിയാല് മലയാളം ഒരു മൂല്യം കുറഞ്ഞ ഭാഷ തന്നെയാണ്. മാതൃഭാഷയെ മുലപ്പാലിനോട് ഉപമിച്ചാലും മലയാളിക്ക് ബോധ്യമാവില്ലെന്നുള്ളതാണ് വാസ്തവം. കാരണം പ്രസവിച്ചേതാനും ആഴ്ചകൾ മാത്രം പ്രായമുള്ള കുഞ്ഞുങ്ങളെ മുത്തശ്ശിമാരെ ഏൽപ്പിച്ച് വിദേശത്ത് ജോലിക്ക് പോകുന്ന അമ്മമാരുടെ കാലമാണിത്. പട്ടിണിപ്പാവങ്ങളല്ല, മക്കൾ വളരുമ്പോൾ മാന്യമായി പറഞ്ഞയക്കാനുള്ള തുക ഉണ്ടാക്കാൻ വിമാനം കയറുന്ന മധ്യവർഗ മാതാക്കളാണ്. പൊടിപ്പാല് കുടിച്ചു വളരുന്ന ആ കുഞ്ഞുങ്ങൾ ഇംഗ്ലീഷ് മീഡിയം സ്കൂളുകളിൽ നിന്നല്ലാതെ ബാലപാഠങ്ങൾ നുണയുകയുമില്ല. കേരളത്തിന്റെ PSC KAS പരീക്ഷകൾ മലയാളത്തിൽ കൂടി വേണമെന്ന ആവശ്യമുന്നയിച്ച് കുറെ മനുഷ്യർ നിരാഹാരം കിടക്കവേ ആ വിഷയത്തിന്റെ പ്രാധാന്യം മനസ്സിലാക്കാതെ സമരത്തിന്റെ ഉദ്ദേശശുദ്ധിയെ സംശയിക്കുന്ന വിധം ചിലർ ദുർവ്യാഖ്യാനം ചെയ്യുന്നത് കണ്ടപ്പോൾ ഒരു പഴഞ്ചൊല്ലാണ് ഓർമ്മ വന്നത്. അമ്മയെ തല്ലിയാലും രണ്ടുപക്ഷം. എല്ലാ ജീവിത മൂല്യങ്ങളെയും പണം എന്ന ഒറ്റ ഏകകത്തിലേക്ക് പരിവർത്തനപ്പെടുത്തുക വഴി മാതൃഭാഷയെയും സംസ്കാരത്തെയും പാതാളത്തിലേക്ക് ചവിട്ടിത്താഴ്ത്തിയ ഒരു ജനതയിൽ നിന്ന് കൂടുതലൊന്നും പ്രതീക്ഷിക്കേണ്ടതില്ല. കേരള ചരിത്രത്തിൽ മലയാളി മെമ്മോറിയലിനുള്ള അതേ പ്രാധാന്യം ഈ സമരത്തിനുമുണ്ടെന്ന് തിരിച്ചറിയാൻ നാം ഇനിയെങ്കിലും വൈകിക്കൂടാ.